ഏറ്റവും കുറവ് യോഗത്തിന് ഏറ്റവും കുറവ് ആളുകൾ വരുന്നതാണ് പ്രാർത്ഥനയ്ക്ക്. ഏറ്റവും കുറവ് പ്രാർത്ഥനയ്ക്കായിരിക്കും. അതിൽ നൂറ് നൂറ് കാരണങ്ങളുണ്ടാകാം. നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഞാൻ സാഹചര്യങ്ങളെ ഒന്നും കുറ്റം പറയുകയല്ല. ജോലി കഴിഞ്ഞ് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് വരുന്നത് ഇതിനൊന്നും ഞാൻ കുറ്റം പറയുകയല്ല. ഇതൊന്നുമില്ലെന്ന് വിചാരിക്കുക. നമുക്ക് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് അതിനായിരിക്കും. പക്ഷേ നമുക്കെല്ലാം കൂടെ ലെക്ചർ അടിക്കാന്ന് പറഞ്ഞാലോ, ബാസ്കറ്റ്ബോൾ കളിക്കാന്ന് പറഞ്ഞാൽ ഏത് തളർവാദ രോഗിയും ചാടി ഇരുന്നേറ്റ് വരും. ഏതിനോടാണോ നമ്മളുടെ ടേസ്റ്റ്, അതായിരിക്കും ഏറ്റവും മുൻപിൽ വരിക. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ യാത്രയിൽ, ഈ അമേരിക്കൻ യാത്രയിൽ എനിക്ക് ഏറ്റവും അധികം എനിക്ക് ലഭിച്ച പദവി ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മണിക്കൂറുകൾ മണിക്കൂറുകൾ എനിക്ക് ദൈവമക്കൾ നൽകി തന്ന നിങ്ങളുടെ നന്മയിൽ നിന്ന്, നിങ്ങൾക്ക് ലഭിച്ച നന്മയിൽ നിന്ന് എനിക്ക് നൽകി തന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, സാമ്പത്തികമായ കൂട്ടായ്മ, ഭൗതികമായ നന്മകൾ, അവയെല്ലാം നന്ദിയോടെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നത് എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് കരയാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അറിയാവുന്നവരുടെ പേരുകൾ അറിയാവുന്ന പോലെയും അല്ലാത്തവരുടെ ഒക്കെ മനസ്സിൽ വന്ന പിക്ചറൊക്കെ വിചാരിച്ച് ഞാനൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്കൊരു അവസരമൊരുക്കി. മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് ചില അവസരങ്ങൾ എനിക്ക് കർത്താവ് നൽകി തന്നു. പുതിയ ഭരണങ്ങൾ ഭരണചക്രങ്ങളൊക്കെയും വരുമ്പോൾ അവർക്ക് വേണ്ടി ഓർക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം തന്ന അവസരത്തിനാണ് എന്നൊരു സ്തോത്രം ചെയ്യും. നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വല്ലതും കിട്ടുമോ? എന്നായിട്ടാണ് അല്ലേ? കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടും. ഞാനിവിടുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. നമ്മളിപ്പോൾ സിയാറ്റിലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് എന്ത് കിട്ടും? അതുകൊണ്ട് എനിക്കറിയില്ല ഇവിടുത്തെ ഗവർണർ ആരാണെന്ന്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങളാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബിൽ ഗേറ്റ്സിന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ ബിൽ ഗേറ്റ്സ് ഇവിടുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ സമ്പന്നന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉന്നതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആരും അറിയില്ല പണച്ചാക്കുകൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയോ? വെറുതെ അല്ല പ്രാർത്ഥിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം. ബദ്ധന്മാരായി കൊണ്ടുപോയി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ബാബിലോട്ട് പിടിച്ചുകൊണ്ടുപോയ അവരെ സംബന്ധിച്ചോളം അവരിങ്ങനെ അയ്യോ പത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹോവ യിരെമ്യാവ് യഹോവയോട് പറയാണ്, നീ ബദ്ധനായി കിടക്കുന്ന, ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന, നമ്മൾ ആരും ഇടുതുകാരല്ലോ, നമ്മുടെ ഭാഷയിൽ മാടൻ ഭാഷയിൽ വരുത്തന്മാരല്ലേ, വന്നവരല്ലേ, ജോലി തേടി വന്നവരല്ലേ, നല്ല ഭാഷയിൽ പറഞ്ഞാൽ ജീവിക്കാൻ വന്നവരല്ലേ, നമ്മൾ ജീവിക്കാൻ വന്നവരാ അല്ലേ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അമേരിക്ക നന്നാക്കാൻ വന്ന എത്രവരുണ്ടോ ഇവിടെ? ആരുമല്ല, എല്ലാവരും ജീവിക്കാൻ വന്നതാ. ഞാനും നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഒന്നും വന്നതല്ല, ഞാനും ജീവിക്കാൻ വന്നതാ. അതാ എൻ്റെ പച്ച പരമാർത്ഥം. ഇവിടെ വന്നു, ഇവിടെ വന്നാൽ ഈ നാട്ടിൽ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഒരു നന്മയുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രാജ്യത്തിലെ നന്മ ആർക്ക് കിട്ടും? പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടും. എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ ആരും ബുദ്ധിമുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ രാജ്യത്തിനുണ്ട് പ്രാർത്ഥിച്ചു, ഈ രാജ്യത്തിലെ നന്മ എൻ്റെ പോക്കറ്റിലോട്ടും എൻ്റെ ബാങ്കിലോട്ടും ഒക്കെ ദൈവം തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യമാണ്. അത് നാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമാകുന്നത്. ഞാൻ ഒരിക്കൽ പറയുണ്ടായി അല്ലേ, മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ. വിത്ത് പ്രയർ വി ആർ ഹീറോസ്, വിതൗട്ട് പ്രയർ വി ആർ സീറോ. പ്രാർത്ഥനയില്ലെങ്കിൽ വട്ടപൂജ്യോ. പ്രസംഗമുണ്ടാകും, എഴുത്തുണ്ടാകും, പാട്ടുണ്ടാകും, പക്ഷേ പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യൻ ശ്വാസോച്ഛ്വാസമില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആത്മീയമായ ആ വലിയ ബന്ധമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളെ നാം അതുപോലെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഇവിടെ പ്രാർത്ഥനയിൽ ചിലരൊക്കെ സൂചിപ്പിച്ചപ്പോൾ പ്രാർത്ഥനാവാചകത്തിൽ കൂടെ ചില പേരുകളൊക്കെ ഇങ്ങനെ വരികയുണ്ടായി. ഒരാളാണ് ഇയ്യോബിൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കേ. ഇയ്യോബിന് നന്മയുണ്ടാകാൻ വേണ്ടി അല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്, പക്ഷേ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. തന്നെ ഉപദ്രവിച്ച, തനിക്ക് ഭാരം വെച്ച, തന്നെ ബഹുമാനിക്കാതിരുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ ദൈവം ആ പ്രാർത്ഥിച്ചതുകൊണ്ട് അവരോട് ദൈവം കരുണ കാണിച്ചു. അപ്പോൾ തന്നെ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാണ്, വില്യങ്കറി അല്ലേ? വില്യങ്കറി അല്ലല്ലോ, ആരാണ് നമ്മൾ വലിയ അനാസാധ്യം നടത്തിക്കൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയല്ലോ. വില്യങ്കറി കൽക്കട്ടയിൽ വന്ന ആളാണ്. അല്ലാതെ പ്രാർത്ഥനാ മനുഷ്യൻ ആ മൂടിയല്ല, പക്ഷേ വലിയ അനാശാല നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് മറന്നുവരും. ഇങ്ങനെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിവേ, ആരെങ്കിലും ആട്ടെ, അതിൽ ഞാനല്ല. അദ്ദേഹം അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ മുട്ടുമേലിരുന്ന് ഇല്ല, അടുത്ത ദിവസത്തേക്കില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനാഥശാലയിലെ കുട്ടികൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ അങ്കിൾ മുട്ടയിലാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പത്തിന് മുട്ടില്ല. അദ്ദേഹം മുട്ടയിരുന്ന ദൈവത്തോട് നോക്കും, പിള്ളേര് വന്നിട്ട് നോക്കുന്നത് പുള്ളി മുട്ടയിലാണോ എന്നാണ്. ഞങ്ങളുടെ പാസ്റ്റർ മുട്ടയിലാണെങ്കിൽ ഞങ്ങൾക്ക് മുട്ടില്ല, ഞങ്ങളുടെ ഗുരു മുട്ടയിലാണെങ്കിൽ ഞങ്ങൾക്ക് മുട്ടില്ല, ഞങ്ങളുടെ അപ്പൻ മുട്ടയിലാണെങ്കിൽ പിള്ളേർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ ഇല്ലയോ എന്നുള്ള കാര്യവും കൂടെ നമ്മുടെ പിള്ളേര്, എൻ്റെ ഭാഷ നമ്മുടെ ഞങ്ങളുടെ ഭാഷയിലോട്ട് പോകുന്നുണ്ടല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം ടിവിയുടെ മുമ്പിലാണോ, ഫുൾ ടൈം പ്രോഗ്രാമിലാണോ എന്നുള്ള കാര്യം അവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും അറിയാനുള്ളത്, ഞങ്ങളുടെ മമ്മി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും, എൻ്റെ ഡാഡി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. സോ പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാർത്ഥന ഭയങ്കരമാണ്. ഇനി അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും, പ്രാർത്ഥനയാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാത്തത് കൊണ്ട് സാധിക്കാത്ത ഒത്തിരി കാര്യമുണ്ട്. ഒന്ന്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അബ്രഹാം തൻ്റെ സഹോദരന് വേണ്ടി, സഹോദര പുത്രന് വേണ്ടി, ലോത്തിന് വേണ്ടി പിടിക്കുക. ഒറ്റ പിടുത്ത പുള്ളി അവിടെ നിന്നുണ്ട്. കർത്താവേ 50 പേരുണ്ടെങ്കിൽ ഇല്ല കുഴപ്പമില്ല. കർത്താവേ 40, ഒരുത്തനെയും വെച്ചോണ്ട വില പേശുക. 40 പേരുണ്ടെങ്കിൽ ഇല്ല കർത്താവേ. അയ്യോ ഞാൻ അവിവേകം പറഞ്ഞു പോവുക. 30 ഉണ്ടെങ്കിൽ, 20 ഉണ്ടെങ്കിൽ, അവസാനം നീ ഞാൻ ചോദിക്കില്ല കർത്താവേ, ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10 പേരുണ്ടെങ്കിൽ ഇല്ല ഞാൻ നശിപ്പിക്കില്ല. അബ്രഹാമിന്റെ അത്രയും തിരക്കുള്ള ആരുണ്ട് ഇവിടെ? ദൈവമക്കളെ, അബ്രഹാമിനെ പോലെ തിരക്കുള്ള ആരുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിനാണോ തിരക്ക് കൂടുതൽ, നമുക്കാണോ തിരക്ക് കൂടുതൽ? ഏത് ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് ഇത്ര തിരക്കുള്ളത്? അല്ല, ഏത് പ്രസ്ബിറ്റർക്കാണ് ഇത്ര തിരക്കുള്ളത്? അബ്രഹാമിനെ പോലെ ഒരു വ്യക്തിക്ക് വേണ്ടി സമയമിരിക്കുക, ഒറ്റയാൾക്ക് വേണ്ടി. അവിടെ നീതിമാന്മാരുണ്ടോ? നേരാ നശിപ്പിക്കല്ലേ, 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 നശിപ്പിക്കല്ലേ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, അബ്രഹാം തന്റെ സഹോദരന്റെ പുത്രന് വേണ്ടി, ഏലിയാവ് ഒരു ജാതിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഏലിയാവ് മുട്ട നിൽക്കുന്ന ഒരു ജാതിക്ക് വേണ്ടിയാ, ഇസ്രായേൽ എന്ന ജാതിക്ക് വേണ്ടി. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുക. യഹോവേ, ഞാൻ നിന്റെ ദാസനാണെന്നും നിന്റെ ഹിതപ്രകാരം ഇതൊക്കെ ചെയ്യുന്നുവെന്നും ഈ ജനം അറിയേണ്ടതിന്, എന്റെ ജനം അറിയേണ്ടതിന്, ഞങ്ങളുടെ ജനത്തിനു വേണ്ടി വേറൊരാൾ മധ്യസ്ഥത അണിക്കുകയാണ്. തീ കൊണ്ട് ഉത്തരമരളണം, തീ കൊണ്ട് സമാധാനം മരളണം, ഒരു ജാതിക്ക് വേണ്ടി നിൽക്കുകയാണ്. യഹോശാഫാത്ത് ഒരു രാജ്യത്തിനു വേണ്ടി, ദിനവൃത്താന്ത പുസ്തകത്തിൽ, ഒരു രാജ്യത്തിനു വേണ്ടി, യഹോവേ ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്തു നീ ഓർക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. ഒരു രാജാവാണ് കേട്ടോ. ഞാനീ പറഞ്ഞവരാരും നമ്മുടെ അത്രയും തിരക്കില്ലാത്ത പാർട്ടികളൊന്നുമില്ല, നമ്മളെക്കാളെല്ലാം ബിസി പ്രോഗ്രാം ഉള്ളവരാണ്. അവരെല്ലാവരോടും അവരുടെ സകല ഷെഡ്യൂൾ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തിട്ട് ഒരു വിഷയമുണ്ടായപ്പോൾ വിഷയത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഏലിയാവ് ഒരു ജാതിക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ സഭയ്ക്ക് വേണ്ടി മുട്ടിമേൽ നിൽക്കാൻ എത്ര വ്യക്തികൾ തയ്യാറാകും? ആ ചാർജ് പാസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ സ്ഥലം വിട്ടു പോകരുത്. 4 വർഷം 5 വർഷം അല്ലെങ്കിൽ 6 വർഷം ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്ന സമയം വരെ താൻ ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ കസറിൽ ഇനി ഇരിക്കാൻ ആളുകൾ വേണം. അതിന് സഭായോഗമല്ല അതിന് വേണ്ട മരുന്ന്, അതിന് നമ്മുടെ യൂണിയൻ കൺവെൻഷൻ അല്ല അതിന്റെ പ്രതിവിധി, അതിന് മുട്ടയിലിരിക്കുന്ന ചില ഭക്തന്മാരെ, ഹല്ലേലൂയാ, അതിനുവേണ്ടി സമർപ്പിച്ച. ഒരുപക്ഷെങ്കിൽ അവരെ ഫ്രണ്ട് സീറ്റിൽ കണ്ടെന്ന് വരികയില്ല, ഒരുപക്ഷെങ്കിൽ വാക്യം വായിക്കാൻ അവരുണ്ടായെന്ന് വരികയില്ല, ഒരുപക്ഷെങ്കിൽ എല്ലാത്തിനും അവരെ സഹകരിച്ചെന്ന് വരികയില്ല, ആരും അവരെ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ പാസ്റ്റർമാർ ഞങ്ങൾ സ്റ്റേജിലിരുന്നാൽ ഞങ്ങളെ നിങ്ങൾ കാണും. പ്രസംഗിക്കുന്നവരെ നാട്ടുകാർക്കറിയാം, പാട്ടുപാടുന്നവരെ നാട്ടുകാർക്കറിയാം, എഴുത്തുകാരെ നാട്ടുകാർക്കറിയാം, പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാത്രമേ അറിയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയാ. നിങ്ങൾക്ക് 10 പേരെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണ്ട, മുങ്ങോട്ട് പോരെ. സ്തോത്രാജ സഞ്ജി പിടിക്കാനോ, അതിനു വേണ്ടിയോ ഇതിനു വേണ്ടിയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ക്ഷമിക്കണം കേട്ടോ, ഈ കഴിഞ്ഞ ജൂണിലൊരു സ്ഥലത്ത് വന്നപ്പോ 2 പേര് ഒരു ക്രെഡിറ്റ് ആയിട്ട് എന്നോട് പറയാണ്. അമേരിക്ക നടന്ന സംഭവമാണ്. അവനെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റാൻ മനഃപൂർവ്വം ഞങ്ങൾ 5-6 പേരും കൂടെ വോട്ട്, ന്യായമായും പോകേണ്ട വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ പാസ്റ്ററെ ഒരു പണി ചെയ്തു. വോട്ട് വീഴുമെന്ന് മനസ്സിലാക്കി അവരെയും കൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഇരുത്തി കാപ്പി വാങ്ങിച്ചു കൊടുത്ത് താമസിപ്പിച്ച് വോട്ട് ചെല്ലുന്ന സ്ഥലത്ത് വോട്ടിടാൻ സമയത്ത് വൈകിച്ച് ഞങ്ങൾ മാറ്റി ഇപ്പറെ കൊടുത്ത് സെക്രട്ടറി ആക്കി. എന്ത് വലിയ കാര്യം ചെയ്തെന്നറിയാമോ? ദൈവനാമം മഹത്വപ്പെട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ദൂതന്മാർ തുള്ളി താഴുമായിരിക്കും സന്തോഷം കൊണ്ട്. ഒരു കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആകാൻ വേണ്ടി കാശ് മുടക്കി വോട്ടിന് വേണ്ടി ഹോട്ടലിൽ കൊണ്ടുപോയി കാപ്പി വാങ്ങിച്ചു കൊടുത്ത് സമയം വൈകിച്ച് ഇവിടെ ചെന്നപ്പോൾ വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രതീക്ഷിച്ച ആൾ ജയിച്ചു. ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ലോകത്തിന് അറിയില്ല കേട്ടോ. അവരെ കർത്താവ് കാണും, അവരെ കർത്താവ് കാണും. മനുഷ്യർക്ക് വിളങ്ങുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ദൈവത്തിന് വേണ്ടി വിളങ്ങാനായിട്ട് ആളില്ല. അപ്പോഴാണ് ഈ വലിയ തിരക്കുള്ള അബ്രഹാമും, വലിയ തിരക്കുള്ള ഇയ്യോബും, വലിയ തിരക്കുള്ള യഹോശാഫാത്തും, ജാതികൾക്കൂടെ നിൽക്കുന്ന ഏലിയാവുമെല്ലാം ദൈവം മുമ്പാകെ സമയം കണ്ടെത്തി രാജ്യത്തിനു വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു.
ഇനി എനിക്കതിനേക്കാൾ സന്തോഷം അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറിയ ഭാരം ഏതാ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഈ സഭകളെ കുറിച്ചുള്ള ഭാരം അദ്ദേഹം പറയുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ് അല്ല സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നോക്കിക്കേ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന താഴെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചങ്ങല ധരിച്ചുകൊണ്ട് ബന്ധനസ്ഥനായിട്ട് തടവറയിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ഉള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്ലാരിറ്റി നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. സ്തോത്രം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു സ്വഭാവം, പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായി തീരട്ടെ. പ്രാർത്ഥന നമ്മുടെ സ്വഭാവം. ഞാനൊരിക്കൽ ആന്ധ്രയിൽ നിന്ന് യാത്ര ചെയ്ത് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാനിരുന്ന ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിൽ സമയമായപ്പോൾ ബർത്തിൽ കിടക്കാനൊക്കെ തയ്യാറാക്കിയപ്പോൾ എൻ്റെ മുൻപിൽ ഒരു പ്രായമുള്ള ഒരു പുരുഷനും സ്ത്രീയും എനിക്ക് വേഷം കൊണ്ടൊന്നും എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. നമ്മൾ നാടൻ ഭാഷയെ പറയുന്ന പോലെ എനിക്ക് ആ മലയാളികളുടെ ഇടയിലോട്ട് തെലുങ്കരാണോ എന്നോ എനിക്കറിയത്തില്ല. എനിക്ക് സുഖമില്ലാത്തൊരു വേഷവും ഞാൻ മനുഷ്യ ഈ കമ്പാർട്ട് ഇതിനകത്ത് കിട്ടിയുള്ളല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തീരെ സൗന്ദര്യമില്ലാത്ത ഒരു പ്രാകൃത രൂപത്തിലുള്ള ഭയങ്കര കറുത്തുള്ള മൂന്ന് ചെറുപ്പക്കാരും ഞാൻ പറഞ്ഞു എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു കൂശാലായി ഇന്ന് അവിടെ എൻ്റെ നോട്ടത്തിലൊന്നും ഒരു സുഖമില്ല. ഞങ്ങൾ നമ്മുടെ എയർപില്ലോ ഒക്കെ ഊതി വീർപ്പിച്ച് ഷീറ്റൊക്കെ വിരിച്ച് എൻ്റെ ബർത്തേയിൽ കിടക്കാൻ ഇനിയിപ്പോൾ എൻ്റെ ഓപ്പോസിറ്റാണ് ഈ അല്പം പ്രായമുള്ള ഒരു 70 വയസ്സ് പ്രായം തോന്നിക്കും അദ്ദേഹത്തെ അതിൻ്റെ ഭാര്യയും കൂടെ പുള്ളിക്കാരത്തി വാനിറ്റി ബാഗിനകത്തുനിന്ന് ഇങ്ങനെ കിറുകിറു കിറുകിറു എന്ന് കേൾക്കാം. ഞാൻ നോക്കിയപ്പോൾ ടാമറിനാ രണ്ടുപേരും കൂടെ കയ്യടിച്ച് പാട്ട് പാടുക. എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. സെൻട്രൽ പാസ്റ്റാണ് ഇപ്പോഴേ ഇരിക്കുന്നത്. ഞാൻ സെൻട്രൽ പാസ്റ്റർ വിരിച്ച് തലയണക്ക് ഊതി കിടക്കാനുള്ള പ്ലാനിലാണ്. ഓ ട്രെയിനെ പാട്ട് പാടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലോ. ഏയ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു നമ്പർ. അവർ രണ്ടും കൂടെ സീറ്റായിരുന്ന് ടാമറ എടുത്തു പുള്ളിക്കാരത്തി പാടി. പുള്ളി പാടി ഒരു പാട്ട് കൂടെ തീരൂ. 1, 2, 3, 4 അങ്ങ് പിടിപ്പിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഇത് തന്നെ കാത്തിരിപ്പിയോഗം തന്നെ. തെലുങ്കില വേദോസം എടുത്തു. രണ്ടുപേരും വായിച്ചു. ആ 70 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യനും തൻ്റെ ഭാര്യയും കൂടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ഇരുന്നോണ്ടല്ല ആ പ്ലാറ്റ്ഫോമിൻ്റെ ബർത്തേന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി. ഓ മൈ ഗോഡ്. ഇതിൻ്റെ പുറകെ ഞാൻ മേപ്പോട്ട് നോക്കിയപ്പോൾ ഞാൻ കറമ്പന്മാരെന്ന് പറഞ്ഞവർ അടുത്ത പാട്ട് ആ പെന്തിക്കോസുകാരുടെ ഒരു സമ്മേളനം അതിനകത്ത് ഏറ്റവും വലിയ ഭാഷ ഞാൻ മാത്രം വേദോസ്തവുമില്ല ടാമറിനുമില്ല ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ പോരെ കർത്താവ് കേട്ടോ നാട്ടുകാരെ കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്പം ലജ്ജയോടുകൂടിയാണെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനിയൻ ട്രിവാൻഡ്രം ISRO-യിലെ ഒരു എൻജിനീയറാണ്. അങ്ങോട്ട് പോവുകയാണ് പുള്ളി. അദ്ദേഹം രാജപാളയത്തെ പാസ്റ്ററാണ്. അനിയൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. 1 മാസം അവൻ്റെ കൂടെ താമസിക്കാൻ പോവുക. അവനെ എങ്ങനെയെങ്കിലും ഈ അനുഭവത്തിൽ കൊണ്ടുവരണം. മേളിലിരുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അവർ തിരുവനന്തപുരത്തിൽ എക്സിബിഷന് പോവുകയാണ് എന്തോ ഈ ആർട്ട് സാധനങ്ങൾ ഏതാണ്ടൊക്കെയാണ് അവരുടെ കയ്യിൽ അതൊക്കെയാണ് ബാഗിനകത്ത് അവർ പെന്തക്കോസ്ത സഭയല്ല എന്നൊരു കരിസ്മാറ്റിക് രീതിയിലുള്ള ആളുകളാണ്. ഒരു ലജ്ജയും അവർക്കില്ല. അവർക്ക് ആർക്കും ഒന്നും തോന്നിയില്ല. നമുക്ക് പലപ്പോഴും പറയാനും മടി കേൾക്കാനും മടി. ഈ നമ്മുടെ ഉള്ളിൽ ഈ ഈ ഈ ദാഹം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നാത്ത കാര്യമേ. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഈ പോളുകുഭാഷണം കൊണ്ട് ഞാൻ പോയി നിങ്ങളോട് ആവർത്തന വിരസം ക്ഷമിക്കുക. ഒരിക്കൽ യോഗത്തിന് പോയിട്ട് KSRTC ബസ്സിൽ കയറി പുള്ളി അങ്ങ് പ്രസംഗിച്ചത്. ഞാനും പുള്ളിയും കൂടെ യോഗത്തിന് പോവുക മൂവാറ്റ വഴിക്ക് ഏറ്റവും ഫ്രണ്ടിൽ. അപ്പോൾ പ്രാസംഗീനെ കൊണ്ടുവന്ന ഗമയിലാണ് ഞാൻ. പുള്ളി എൻ്റെ ഫ്രണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുകയുള്ളൂ. എന്നോട് ചോദിച്ചു റോയ്മാൻ എത്ര സമയമുണ്ട്. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഉണ്ട്. പുള്ളി കയറി എന്നിട്ട് ഒറ്റ പ്രസംഗമാണ് 10 മിനിറ്റ്. ഞാൻ ലജ്ജിച്ചു പോയി. KSRTC ബസ് എങ്ങനെ പ്രസംഗിക്കാമോ?
അദ്ദേഹത്തിന് അതൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും കൊണ്ടു നടക്കാൻ, ദൈവത്തിന് പുള്ളിയെ കൊണ്ട് നടക്കാൻ ഒരു നാണവും ഇല്ല. ഇപ്പം ന്യൂസിലാൻഡിലുണ്ട് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സായിപ്പന്മാരുടെ സഭയിൽ.
എൻ്റെ സഭയില് ആദ്യമായി ജയിലിൽ നിന്ന് വന്ന പോളച്ചൻ, അപ്പനെയും വേറൊരു സ്ത്രീയെ കൊന്നവൻ, കൂടെ താമസിച്ചുകൊണ്ടിരിക്കും. എന്നോട് പറഞ്ഞു, പാസ്റ്റർ രാവിലെ 7 മണിക്ക്, ഞായറാഴ്ച രാവിലെ 7 മണിക്ക് എഴുന്നിട്ട് പറയും, ഞാനൊരു 9:30 എന്ന് വരാം, ഞാൻ എവിടെ പോവാ, ഒരു പ്രോഗ്രാമിന് പോയിട്ട് വരട്ടെ, എനിക്ക് മനസ്സിലായില്ല എവിടെ പോവാന്ന്. ഒരു 10:05 ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് വന്നു, അയാളുടെ കയ്യിൽ നിറച്ച് മുല്ലപ്പൂവിൻ്റെ മാലയാണ് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ. ആദ്യമായിട്ടാളാണ് ഇങ്ങനത്തെ ഒരു വേദി വരുന്നത്. എന്നെ കണ്ടു ഉടനെ എന്നെ ആ മാലയിൽ അങ്ങോട്ട് എനിക്ക് തന്നു, ഞാനത് വാങ്ങിച്ചവിടെ വെച്ചു, സഭായം തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് ആരാധനയുടെ മധ്യത്തിൽ ഈ ചെറുപ്പക്കാരന്, ഈ കൊണ്ടുവന്ന ചെറുപ്പക്കാരന് ഭൂതത്തിൻ്റെ ബാധകളകി, അവൻ ഭൂതാത്മാവിനാൽ അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അതിനെ വിട്ടു. പിന്നീട് അവൻ ആലുവയിലുള്ള സഭയിൽ അവന് സ്നാനപ്പെട്ട് ഒരംഗമായി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇവനെ കിട്ടിയത്? ആ കേട്ടോണം കേട്ടോ, രാവിലെ 7 മണിയായപ്പോൾ എറണാകുളത്തുള്ള വൈറ്റില ബസ് സ്റ്റോപ്പിൽ ഇദ്ദേഹം പോയി നിന്നിട്ട് ആലുവയ്ക്കുള്ള പ്രൈവറ്റ് ബസ്സിനകത്ത് കയറി. അപ്പോൾ ഒരു സീറ്റ് ഒഴിവുള്ള, രണ്ടുപേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ ഒരു സീറ്റിൽ ഇവൻ ഇരുന്നു. അടുത്ത ഒരാൾ വരാൻ വേണ്ടി കാത്തിരുന്നു, കുറച്ച് കഴിഞ്ഞ് പൊരുത്തം വന്നിരുന്നു, അവനാണ് ഇവൻ. ഈ ബസ് പോയി 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 ആലുവയ്ക്ക് തൊട്ട് മുമ്പ് കളമശ്ശേരി ആയപ്പോഴേ ഇവനെ അവിടെ ഇറക്കി. എങ്ങനെ ഇറക്കി? അപ്പൊ കഥ ചോദിച്ചു, ഈ കൂടെ വന്ന ചെറുപ്പക്കാരൻ തൊടുപുഴയിൽ നാടകത്തിന് പോയതാണ്, നാടകം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം അവൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയമാണ്, വിവാഹ നിശ്ചയത്തിനുള്ള മുല്ലപ്പൂമാലയായിട്ടാണ് പോവുക. അപ്പോഴാണ് ബസ്സിനകത്ത് വെച്ച് ഇവനെ കിട്ടി, അവനോട് സംസാരിച്ചു. സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവന് ചാവാൻ, മരിക്കാൻ, എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടും കടഭാരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവനോട് പറഞ്ഞ് 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 യാത്രയുടെ മധ്യത്തിൽ കളമശ്ശേരി എത്തിയപ്പോൾ അവിടെ ഇറക്കി. സ്വന്തം പെങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് പോകാതെ അവനെയും പിടിച്ചുകൊണ്ട് സഭായോഗത്തിന് വന്നു. അന്ന് അവൻ രക്ഷിക്കപ്പെട്ടു, പെങ്ങൾക്ക് കൊടുക്കാനുള്ള മാല എനിക്കുണ്ട് തന്നത്. അവൻ്റെ ഭൂതവും വിട്ടുപോയി. ഒരാത്മാവിനെ കുറിച്ചുള്ള ഭാരമുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ നമുക്ക് മടിയുണ്ടാവില്ല. സമയം നമുക്കൊരു വിഷയമല്ല, അതിനുവേണ്ടി നാം നമ്മുടെ സകലതും നമ്മൾ അതിന് ചെലവാക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ പറയില്ലേ, ഒരു ആത്മാവിൻ്റെ വില മുഴുവോകത്തേക്കാൾ വിലയേറിയതാണെന്ന്. അത് പ്രാർത്ഥനാവാചകം മാത്രമാണോ? അത് നമുക്കില്ലേ? അത് സ്തോത്രം. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഏലിയാവ് ഒരു ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, യഹോശഫാത്ത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അബ്രഹാം തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും? തെസ്സലോനിക്കർക്കെതിരെ ലേഖനം, എൻ്റെ വിഷയം ഇതാണ്. ഞാൻ പ്രാർത്ഥന മധ്യസ് ആയതുകൊണ്ട് ഞാൻ അതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 1 തെസ്സലോനിയ 5:16 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, സമയത്തും അസമയത്തും എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തോടെ, നമുക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദേഷ്യം വന്നാൽ എത്ര മസിൽ പ്രവർത്തിക്കണം മുഖത്ത്? 69 മസിൽ പ്രവർത്തിച്ചാലേ ഒരു ദേഷ്യഭാവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 15 മസിൽ പ്രവർത്തിച്ചാൽ അല്ലേ ടോണി ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ടോണി ഞങ്ങൾ അത് എന്നെ ഒന്നുകൂടെ ഓർപ്പിച്ചു. അങ്ങനെയാണ്, 15 മസിൽ മുഖത്തെ പ്രവർത്തിച്ചാൽ നമുക്ക് ചിരി ഉണ്ടാക്കാം, പക്ഷേ 69 മസിൽ പ്രവർത്തിച്ചാലേ ദേഷ്യഭാവം ഉണ്ടാകുകയുള്ളൂ. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്? എന്ത് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം? എന്ത് കേൾക്കുമ്പോഴാണ് സന്തോഷം? എന്ത് കിട്ടുമ്പോഴാണ് സന്തോഷം? എനിക്ക്
ഫെബ്രുവരി 20-ാം തീയതി ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 21-ാം തീയതി പോകാമല്ലോ എന്നുള്ള സന്തോഷം. എൻ്റെ ഭാര്യയെ കാണാം, പിള്ളേരെ കാണാം, അമ്മയെ കാണാം, അനിയനെ കാണാം, അതൊക്കെ സന്തോഷം. എൻ്റെ സഭയിലെ വിശ്വാസികളെ എല്ലാവരെയും കാണാം, എനിക്കത് വലിയ സന്തോഷമാണല്ലേ.
എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ നിർത്തുന്ന സന്തോഷം, അമേരിക്ക പോകാമല്ലോ 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 എന്നുള്ള സന്തോഷം, വന്നു കഴിഞ്ഞപ്പോൾ പോകണമല്ലോ 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 എന്നുള്ള കാര്യമാണ്. നമുക്ക് എന്ത് കിട്ടുമ്പോഴാണ് സന്തോഷം? ഓരോരുത്തർക്കും ഓരോന്നാണല്ലേ. ഓരോരുത്തരുടെയും സന്തോഷം ഓരോന്നിലാണ്. ചിലർക്ക് എരിവാണ് ഇഷ്ടം, ചിലർക്ക് പുളിയാണ് ഇഷ്ടം, ചിലർക്ക് മധുരമാണ് ഇഷ്ടം. കയ്പ് ഇഷ്ടമുള്ള ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കയ്പ് ഇഷ്ടമല്ലെങ്കിലും ചിലപ്പോൾ കയ്പ് കഴിച്ചേ പറ്റൂ, ഷുഗറും അതുമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അതൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഏതായാലും രാജനങ്ങളുടെ ഒക്കെ കമ്പനി പോയതുകൊണ്ട് ചോക്ലേറ്റ് കുടിച്ചു, ഇതുവരെ തിന്നിട്ടുള്ളത് അവിടെ പോയപ്പോഴാണ് ചോക്ലേറ്റ് കുടിച്ചത്. എന്നോട് ചോദിച്ചു ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് എടുത്ത് തന്നു. നാട്ടിൽ പോയി എനിക്ക് പറയാൻ പോകട്ടെ, ചോക്ലേറ്റ് കുടിച്ചടാന്ന് പറയാനാണ് അമേരിക്കയിൽ പോയി. അത് കുടിച്ചപ്പോൾ സന്തോഷമായിരുന്നു, ഒത്തിരി കുടിച്ചാൽ അത് സന്തോഷം ദുഃഖമായിട്ട് മാറും. എന്ത് ലഭിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം?
നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ.
എന്ത് ലഭിക്കുമ്പോഴാണ് സന്തോഷം? ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോന്നാണല്ലേ. ചിലർക്ക് ജോലി കിട്ടുന്നൊരു സന്തോഷം, ശമ്പള വർദ്ധനവ് സന്തോഷം, വിദേശ യാത്ര സന്തോഷം, പുതിയ വാഹനം സന്തോഷം, പുതിയ ഡ്രസ്സ് സന്തോഷം.
ഉപസിക്കാൻ എത്രവർക്ക് സന്തോഷമുണ്ട്? പ്രാർത്ഥനയ്ക്ക് വരാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു മണിക്കൂർ ഇരിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ ഒരു മണിക്കൂർ ഇരിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സുവിശേഷം പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ആഴ്ച ഒരാളെയും കൂടെ എൻ്റെ സഭയിൽ കൊണ്ടുവരണമെന്ന് അതിന് സന്തോഷിക്കാൻ എത്ര പേർക്കുണ്ട്? ഇന്നത്തെ സങ്കീർത്തനം എനിക്ക് സന്തോഷമായിരുന്നു പറയാൻ, ഇന്നത്തെ പ്രസംഗം എനിക്ക് സന്തോഷമായിരുന്നു പറയാൻ. നമുക്ക് സന്തോഷം യോഗം കഴിഞ്ഞിട്ട് ഒരു തീറ്റയുണ്ട്, അപ്പോഴാണ് സ്തോത്രം പറയാത്തവരുടെ ഒക്കെ ശബ്ദം വെളിവരുന്നത്. ഓയ്യോ എന്തൊരു സന്തോഷമാണെന്നറിയോ. പിന്നെ അതിൻ്റെ കമൻ്റ് പറയാനും തോരൻ്റെ കഥ പറയാൻ, പിക്കിളിൻ്റെ കഥ പറയാൻ, അതുണ്ടാക്കിയ വിധം പറയാൻ, അത് വെച്ച വിധം പറയാൻ, അത് പകർന്നപ്പോൾ പാത്രം നിലത്ത് പോയത് കാര്യവും, ഞാൻ സ്തോത്രം പറഞ്ഞത് കാര്യവും, തവി വീണ കാര്യവും, എല്ലാം കൂടെ എടുത്തുകൊണ്ട് പാക്ക് ചെയ്തപ്പോൾ പോരാടിയ കാര്യവും, പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പോരാട്ടം വന്ന കാര്യവും, എൻ്റെ ദൈവം എന്ന് വരാനെ പറഞ്ഞാലും പറഞ്ഞാൽ തീരില്ല. ഒരു മണിക്ക് സഭായം തീർന്നാലും 5 മണിയായാലും വീട്ടിൽ ചെല്ലൂല. യോഗത്തിന് ആ 1 മണിയാകുമ്പോൾ ചാടാനുള്ള ധൃതി ഒന്നും അത് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനേക്കാളൊക്കെ സന്തോഷം അത് കഴിഞ്ഞിട്ടുള്ള ഒരു വട്ടം കറക്കുണ്ട്, അതാണ് സന്തോഷം. പിന്നെ അവിടെ കിടന്നൊന്ന് ഉരുണ്ട് വരണ്ട് കറങ്ങി ഒന്ന് നടക്കുന്നതാണ്, അതൊരു സന്തോഷം. യേശുവിൻ്റെ സന്തോഷം എവിടെയായിരുന്നു? എബ്രായ ലേഖനം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ അത് നിങ്ങളൊന്ന് വായിച്ചേ. The book of Hebrews, chapter 12, verse 2 onwards. Oh, hello. Okay. That's right. Yeah.
തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. എന്തായിരുന്നു യേശുവിന്റെ സന്തോഷം? യേശുവിൻ്റെ സന്തോഷം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അപമാനമാണെന്ന് മനസ്സിലായി, പക്ഷേ മുമ്പിലൊരു സന്തോഷം വരുന്നുണ്ട്. അതാണ് ആ അപമാനം പോകുന്നത് മുമ്പിൽ വരാൻ പോകുന്ന സന്തോഷമാണ്. മുമ്പിൽ വരാൻ പോകുന്ന വലിയ സന്തോഷം ഓർക്കുമ്പോൾ
ക്രൂശ് ഒരിക്കലും സന്തോഷമല്ല കേട്ടോ. അടുത്ത ദിവസം ഒരു മഹാൻ പ്രസംഗിച്ചു, സാത്താൻ യേശുവിനെ ക്രൂശിൽ തകർത്തു, ഞാൻ ആ യേശുവിനോട് പ്രാർത്ഥിക്കത്തില്ലെന്ന്. യേശുവിൻ്റെ ക്രൂശ് നമുക്കൊരു മരണമില്ലായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ എന്നൊരു പദ്ധതി ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, ഈ തിമോത്തിയോസിന്റെ എഴുതിയ ലേഖനം അതും കൂടെ എടുത്തിട്ട് ഞാൻ അവസാനിക്കാം, അപ്പോഴത്തെ സമയമാവും. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. വചനം പ്രസംഗിക്ക, സമയത്തും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. അടുത്തത് അന്ത്യകാലമാകുന്ന തീമത്യോസിനോട് പറയുകയാണ്, ആളുകൾക്കൊക്കെ ഇപ്പൊ ഇഷ്ടം എന്നാണെന്നറിയാമോ? എമ്മോ ഷമോൽ പാസ്റ്ററുടെ പ്രസംഗമൊന്നും സാധാരണക്കാർക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ സഹിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അവാർഡ് തരണം. ജനത്തിന് ഇഷ്ടം എന്നാണെന്നറിയാമോ? കർണരസമാകുമാർ. ശ്രദ്ധിച്ചേ, തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ് പ്രസംഗിക്കണം. എന്തു പ്രസംഗിക്കണം? പൗലോസിനെ പറ്റിയാണ് പ്രസംഗിക്കേണ്ടത്, ശൗലിനെ പറ്റിയാണ് പ്രസംഗിക്കേണ്ടത്, ശലോമിനെ പറ്റിയാണ് പ്രസംഗിക്കേണ്ടത്, ദാവീദിനെ പറ്റിയാണോ, ഏലിയാവിനെ പറ്റിയാണോ? വചനം പ്രസംഗിക്ക. വചനമാണ് ജനങ്ങൾക്ക് ക്രിയ ചെയ്യുന്നത്, പ്രസംഗമല്ല. വചനം പ്രസംഗിക്ക, വചനം പ്രസംഗിക്ക. അത് സുഖമല്ല, അത് കർണരസമല്ല, അത് സഹിക്കാൻ കഴിയില്ല. അടുത്തെന്താണ്? ഒരുങ്ങിരിക്ക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രസംഗത്തിനകത്ത് എന്തുണ്ടെന്ന് അറിയാമോ? എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? പക്ഷേ ബി ഡി ഒക്കെ കഴിഞ്ഞാണെങ്കിലേ ഇവിടെ സുഹൃത്ത് കഴിഞ്ഞതാ. ബി ഡി എന്ന് പറഞ്ഞ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി, തിയോളജി ഡിഗ്രി ഞാൻ പറഞ്ഞ.
വചനത്തിന്റെ അകത്ത് ശാസനയുണ്ട്,
അതിഷ്ടമല്ല.
പിന്നെ ആളുകൾക്ക് എന്നാ ഇഷ്ടം? ഓ, യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ അത് സാത്താന്റെ കിങ്കരന്മാര് വന്ന് അവന്റെ വലത്ത് കൈ പിടിച്ചു മാറ്റി, ഇടത്ത് കൈ പിടിച്ചു മാറ്റി, കാല് രണ്ടും ചേർത്ത് വെച്ചു. ആ സാത്താൻ അവിടെ ജയോത്സവം കൊണ്ടാടി, സാത്താൻ അവനെ തകർത്തു. ആ യേശുവിനെ വേണ്ട, നാട്ടുകാരെല്ലാം അങ്ങനെ അല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ് യേശു. ഉദ്ദേശം ശരിയാണ്, പക്ഷേ നീ പറഞ്ഞു വന്ന് തെറ്റിപ്പോയി. ഒരിക്കൽ എറണാകുളത്തെ രാജേന്ദ്രമാതര ദാതിഗംഭീര 10,000 പേര് നടക്കുന്ന വലിയ യോഗത്തിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് ഗംഭീരമായ പ്രസംഗം, ഇനിമോർ, ഇനിമേൽ കണ്ണുനീരില്ല, ഇപ്പോൾ യേശു കണ്ണുനീര് തുടക്കുകയാണ്, വേദന മാറുകയാണ്, രോഗം മാറുകയാണ്, ക്ഷീണം മാറുകയാണ്. എല്ലാവരും അല്ലേലൂയാ, അല്ലേലൂയാ ഉറക്കെ പറഞ്ഞോണ്ടെങ്കിൽ, നോ മോർ ക്രൈ, നോ മോർ പെയ്, നോ മോർ സോറോ, ഇപ്പോൾ തന്നെ എല്ലാ കണ്ണുനീരും യേശു തുടക്കുകയാണ്.
ഇനി ആരും കരയണ്ട. എൻ്റെ അടുത്തിരുന്ന പ്രായമുള്ള ദൈവദാസൻ എന്നെ തോണ്ടിട്ട് പറഞ്ഞു, റോയി ഇവനെന്നാ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞു, സത്യമല്ലേ? എനിക്കും തോന്നിപ്പോയി സത്യം, നോ മോർ ക്രൈ. എനിക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു, കരയണ്ട, ഇപ്പൊ കർത്താവ് ടൗലുമായിട്ട് വരും തുടയ്ക്കാനായിട്ട്. ഞാനിങ്ങനെ നോക്കുകയാണ്, ഞാൻ പോലും ഒപ്പുന്നില്ല, കർത്താവ് തന്നെ ഒപ്പിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, ഈ വിധി പറയുന്നത് കണ്ടോ, ഇപ്പോൾ കണ്ണുനീരില്ലെന്ന്, യേശു കണ്ണീര് തുടയ്ക്കുവോ? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു ശരിയല്ല സാറേ. അയ്യോ റോയി, നീ ചതിക്കപ്പെട്ടോ, മുകിഞ്ഞേ അങ്ങനല്ല. പിന്നെ യേശുവിനെ കണ്ട കണ്ണീര് വരണ്ടേ? യെസ് റൈറ്റ്, യേശുവിനെ കണ്ടാൽ കണ്ണുനീര് വരണം, അവന്റെ പാദത്തിൽ വീണ് കുമ്പിടണം, എന്റെ യേശുവേ എന്ന് ചങ്കു പൊട്ടി കരയണം. അതാ വേണ്ടത്. അല്ലാണ്ട് ഇപ്പോഴൊന്നും കണ്ണീര് തുടക്കില്ല. കണ്ണുനീരില്ലാത്തൊരു ലോകത്തെ പറ്റി ചിന്തിച്ചു നോക്കിയേ, കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെങ്ങ്. കണ്ണുനീരില്ലാത്തത് ഇവിടെ അല്ല, കണ്ണുനീരില്ലാത്തത് നിത്യതയിലാണ്. സ്തോത്രം. വേദനയില്ലാത്ത നിത്യതയിലാണ്, രോഗമില്ലാത്ത നിത്യതയിലാണ്. ഇവിടെ കണ്ണുനീര് വേണം ഇവിടെ. സ്തോത്രം. യേശുവിന്റെ മുൻപിൽ കണ്ണുനീര് കൊണ്ട് കാലുകൾ കഴുകണം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരണം, ആരാധിക്കുമ്പോൾ കണ്ണുനീര് വരണം, ദൈവസ്ഥലം മുട്ടുമുടക്കുമ്പോൾ കണ്ണുനീരുണ്ടാകണം. ഇപ്പോഴത്തെ കുഴപ്പം
എല്ലാവർക്കും ഇഷ്ടം അത് കേട്ടാൽ മതി. ദൈവം നിനക്ക് വാഹനം തരുന്നു, നീ വാഹനത്തിന്റെ പേര് പറ, വാഹനത്തിന്റെ നിറം പറ, നിനക്ക് വരാൻ പോകുന്ന ചെറുക്കന്റെ പേര് പറ, ചെറുക്കന്റെ സൈസ് പറ, ചെറുക്കന്റെ തൂക്കം പറ, ചെറുക്കന്റെ ഡിഗ്രി പറ. പാവപ്പെട്ട് പിള്ളേരൊക്കെ പേപ്പറാത്ത് എഴുതി വെച്ചോണ്ടിരിക്കുക, എല്ലാവരും മിക്കവരൊക്കെ ഒരേ സൈസിനെയാണ് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. എനിക്കൊരു കോന്തനം വേണം എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കൂ. എല്ലാവരും ഒരു 1000 പെൺപിള്ളേരെ എഴുതി വെച്ചാൽ മിക്കവരൊക്കെ ഒറ്റ ചെറുക്കനെ ഉണ്ടാവുള്ളൂ അതിന് പറ്റിയത്. അതുപോലെ ചെറുക്കന്മാരും ഇതിനെല്ലാത്തിനും കൂടെ എവിടെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും? ദൈവനവനെ സ്പെഷ്യലായിട്ട് ഓരോരുത്തരും വേണ്ടി ഡെമ്മി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ആളുകൾക്കത് മതി, ജനത്തിനത് മതി, വഞ്ചിക്കപ്പെട്ടു. അതല്ല യേശു, ഈ ഞാനും ഭാഷം പ്രസംഗിക്കുന്നതൊക്കെയും പലർക്കും അപമാനമാണെന്ന് തോന്നും. പക്ഷേ ഉപദേശത്തെ നിലനിൽക്കാത്തവൻ ആരും ദൈവസന്നിധിയിലുണ്ടാകില്ല. വേദപുസ്തകത്തിന്റെ അകത്തൊരു ക്ലാരിറ്റി ഉള്ള ചർച്ച എന്ന് പറഞ്ഞത് എന്താ അറിയാമോ? വചനം പ്രസംഗിക്കുക, അടുത്തത് ശാസിക്കുക, അതിനകത്ത് അതിൽ എന്തുണ്ട്? തർജ്ജനം ചെയ്യുക, തർജ്ജിക്കുക, തർജ്ജനമായി പറയുക. ബ്രദർ 9 മണിക്ക് വരണമെന്ന് പറയാനുള്ള പൂർണ്ണ അധികാരം ഉണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ പറയുക, പാസ്റ്റർ വരുന്നതിന് മുമ്പ് ഞാൻ സഭയിൽ ഉണ്ടായിരുന്നു. എന്നാലും പാസ്റ്റർ ഈസ് പാസ്റ്റർ. ഇന്ന് നിങ്ങൾ സാക്ഷി പറയണ്ടെന്ന് പറഞ്ഞാൽ സാക്ഷി പറയണ്ട. ഇന്ന് പ്രബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പ്രബോധിപ്പിക്കണ്ട. പറയാനുള്ള അധികാരം ഉണ്ട്. എവിടുന്ന് കിട്ടിയത്? ദൈവത്താലല്ലാതെ ആർക്കും ഒരധികാരവും ഇല്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കടപ്പാട് എന്താണ്? സ്തോത്രം. എവിടെയാണ് നമുക്ക് ഉണർവുണ്ടാകുന്നത്? എവിടെയാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത്? നാം ലോകത്തിൽ കാണുന്ന സകല സന്തോഷവും ഒരു കുമിള പോലെ മാത്രമേ ഉള്ളൂ, നമ്മളെ വിട്ട് കടന്നു പോകും. ഇതിനകത്ത് സന്തോഷിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ശാസനയുണ്ട്, ഇതിനകത്തൊരു സന്തോഷമുണ്ട്, അതിനകത്ത് ശിക്ഷയുണ്ട്, ഇതിനകത്ത് സന്തോഷമുണ്ട്. ഇതെല്ലാം ലോകത്തിൻ്റെ അപമാനമാണ്. ഒരിക്കൽ നമുക്കും ഇത് അപമാനമായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് ആ ക്രൂശ്, അപമാനത്തിൻ്റെ ക്രൂശ് കർത്താവ് തോളിൽ വയ്ക്കുമ്പോൾ അവൻ കണ്ടത് എന്നെയും നിങ്ങളെയുമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും സൗന്ദര്യം കണ്ടതുകൊണ്ടാണ് ഈ അപമാനം കർത്താവ് ചുമന്നത്. ഈ സഭയെ കർത്താവ് കണ്ടതുകൊണ്ടാണ് കർത്താവ് ക്രൂശെടുത്തത്. എന്നെയും നിങ്ങളെയും കർത്താവ് ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ല, ലോകസ്ഥാപനത്തിന് മുൻപ്. എന്നെയും നിങ്ങളെയും കണ്ടതുകൊണ്ടാണ് കർത്താവ് അപമാനമെടുത്തത്. ഇന്ന് രാത്രി കാലം നമ്മുടെ സന്തോഷം നമ്മുടെ കർത്താവിലായി തീരട്ടെ. ദൈവം അതിനായി നമ്മൾ ഉപയോഗിക്കട്ടെ. ദൈവം നമ്മൾ സഹായിക്കട്ടെ. നന്ദി.